Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya. വേദം നിശ്വാസ രൂപത്തിൽ പ്രകടമായി എന്ന് പറയും. അതിൽ ഓം അധ തുടങ്ങിയ ശബ്ദങ്ങൾ പോലെ പ്രാധാന്യമുള്ളതാണ് ഭൂർഭുവ സഹ വ്യാഹൃതി എന്നതിന് അറിയപ്പെടുന്നു. പ്രജാപതി തന്നെ നേരിട്ടത് ഉച്ചരിച്ചു കൊണ്ട് കാരണം ഋഷിമാരാണ് മന്ത്രദൃഷ്ട. മന്ത്രങ്ങൾ ഋഷിമാരെ പ്രാപിക്കുന്നു എന്നാണ് അവരത് വെളിപ്പെടുത്തുന്നത്. പ്രജാപതി തന്നെ ഈ ഇതിനുച്ചരിച്ചുകൊണ്ട് അതിന് മഹാവ്യാഹൃതികൾ. ഇതിന്റെ മുഖ്യമായ പ്രയോജനം എന്താണ്? ഉപാസന, ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് ഉപാസന? അങ്ങനെ പറയുന്നത് പലതരത്തിൽ ഇതിന്റെ ഉപാസനകൾ പറയുന്നുണ്ട്. മന്ത്രങ്ങൾ കർമ്മത്തിൽ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളുണ്ട്. നേരിട്ട് വിഷയത്വ എന്നും മറ്റും തുടങ്ങുന്ന മന്ത്രങ്ങൾ കർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നു. ഇത്തരം മന്ത്രങ്ങൾ കർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപാസനയ്ക്ക് വേണ്ടിയിരിക്കുന്നു. അർത്ഥബോധത്തോടുകൂടിയുള്ള അതിന്റെ അധ്യയനം, അതാണ് ഉപാസന. അതിന്റെ ഫലത്തെക്കുറിച്ചും പറയുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിൽ ഒരു ഉപാസന ദൃഷ്ടിയിൽ നിന്നും മന്ത്രങ്ങളും ആരും ഉപയോഗിക്കാറില്ല. വൈദ്യകാലത്ത് അതെല്ലാം ഉപയോഗിച്ചിരുന്നു. ഭൂഭൂസ്വരുതി ഉക്ത ഉപപ്രദർശനാർത്ഥ മുമ്പ് വേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആ മന്ത്രങ്ങളെ വീണ്ടും ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി വിശദീകരിക്കുകയാണ്. യഥാ തിസ്രൈതി പ്രദർശിതാനം പരാമർശാർത്ഥ യഥാ തിസ്ര വ്യാഹൃതയ. ഇതാണ് പ്രസിദ്ധമായ മൂന്ന് വ്യാഹൃതികൾ. പരാമൃഷ്ഠ സ്മാര്യന്ദേവായിത്യനേന മുമ്പ് പരാമർശിച്ചിട്ടുള്ളതിന് ഏതാ എന്ന് പറഞ്ഞ് വീണ്ടും തന്നെ സർവനാമ ശബ്ദം കൊണ്ടതിനെ പരാമർശിക്കുകയാണ്. തിസ്ര ഏതാ പ്രസിദ്ധ വ്യാഹൃതയ സ്മാര്യന്ദേതാവ്. ഈ വ്യാഹൃതി എന്ന് വരുന്ന ഇവിടെ പറയുന്നത് വേദത്തിനത് പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ പ്രസിദ്ധമാണ് ഇത് ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഗായത്രി മന്ത്രത്തിന് ഭൂർഭസ്വ അത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെയും ഹിരണ്യഗർഭ ഉപാസനയാണ്. ഗായത്രി മന്ത്രം പ്രധാനമായിട്ടും അത് ഹിരണ്യഗർഭ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗായത്രി ദേവത ഗായത്രി ദേവതയുടെ ഉപാസന അതെല്ലാം പിൽക്കാലത്ത് ഒന്നാണ്. വൈദികമായി ഉപയോഗിച്ചിരുന്നത് ഹിരണ്യഗർഭ ഉപാസനയ്ക്കാണ്. അതിനവിടെ സവിതാവ് സവിതാവ് ഹിരണ്യഗർഭൻ സൂര്യമണ്ഡലസ്ഥിതനോ എന്ന് പറയുന്നത് സവിതാവ് എന്ന് പറയുന്നത് ഉപാധിയാണ്. അതിലൂടെ അവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്, ഹിരണ്യഗർഭ ഉപാസനയാണ്. കാണുന്ന സൂര്യനോട് ഭൗതികമായ സൂര്യനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്ന ആദിത്യമണ്ഡലം ആദിത്യമണ്ഡലം ഉപാധിയോടുകൂടിയിരിക്കുന്നത് ആർക്കാണ്? അത് ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭനെ മന്ത്രത്തിലൂടെ ഉപാസിക്കുന്നു. അവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നു. പറഞ്ഞത് പ്രസിദ്ധ വ്യാഹൃത. പല മന്ത്രങ്ങളിലും പ്രസിദ്ധമായിരിക്കുന്നു ഈ വ്യാഹൃതികൾ ഭൂർഭസ്വ എന്ന് പറയുന്നത്. അതിലൂടെ വീണ്ടും ഇവിടെ മറ്റൊരു ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹിരണ്യഗർഭ ഉപാസനയും മറ്റൊരു തരത്തിൽ ഗായത്രിയിൽ അത് വേറൊരു തരത്തിൽ ഇവിടെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നു. വൈദികമായിട്ട് പൗരാണികമായിട്ട് താന്ത്രികമായി മാന്ത്രികമായിട്ടുള്ള ഇതിന് വേറെ അർത്ഥം വരും. അതെല്ലാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഇത് വൈദികമായി അങ്ങനെയാണ്. അങ്ങനെ ഏതാ തിസ്ര വ്യാഹൃതയ അത് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നിർദ്ദേശിക്കുന്നതല്ല എന്ന് പറയുകയാണ് താസാൻ. ഈ ചതുർത്ഥി വ്യാഹൃത അതിൽ തന്നെ പലപ്പോഴും മഹ എന്നോട് കൂട്ടിച്ചേർക്കാറുണ്ട്. തസാൻ ഉഹസ്മ ഏതാൻ ചതുർത്ഥി നാലാമതൊന്നുകൂടെയുണ്ട് ഭൂർഭുവസ്വഹ മഹ സ്വ മഹ മൂന്നുകൂടെയാകുന്നു. അങ്ങനെ ഒന്നുകൂടിയുണ്ട് മഹയ്ക്ക് താൻ ഏതാം ചതുർത്ഥി മഹാചമസ്യ അപത്യം മഹാചമസ്യ പ്രവേദയത്തെ. ഇവിടുത്തെ ഋഷി മഹാചമസ്യ മഹാചമസ്യൻ ഇത് ഉപാസിച്ചിരുന്നു. മഹാചമസ്യൻ എന്ന് പറയുന്ന ഋഷിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മഹാചമസ്യനാണ് ഇവിടെ ഋഷി ആയിരിക്കുന്നത്, ഈ മന്ത്രത്തിന്റെ ഋഷി. ഭസ്മേത്യേതാം വൃത്ത അനുകഥനാർത്ഥത്വ വിദിതവാൻ ദദർശ ഇത്യർത്ഥ. ഈ മഹർഷി മഹാചമസ്യൻ എന്ന് പറയുന്ന ആ മഹർഷി ഉപാസിച്ചു. ഊഹസ്മ എന്ന് പറയുന്നത് അത് പ്രസിദ്ധമാണ്. അങ്ങനെ വൈദിക പരമ്പരയിൽ അത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് വേദത്തിൽ അത് പ്രസിദ്ധമാണ്. പൂർവകൽപ്പങ്ങളിൽ എന്ന് അനാദിയായിരിക്കുന്ന വേദം അങ്ങനെ പറയും. വൃദ്ധ അനുകഥനം സംഭവിച്ച കാര്യം പറയുന്നു. എപ്പോ സംഭവിച്ചു? പൂർവപൂർവ്വ കൽപ്പങ്ങളിൽ സംഭവിച്ചു. അവിടെയെല്ലാം ഇത് സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വേദം ഏകമായിരിക്കുന്നു, ആദിയിലുണ്ടായി, അതിന് ശേഷമാണ് മറ്റ് സൃഷ്ടികളെല്ലാം. വൃത്ത അനുകഥനം മുമ്പ് നടന്നതിനു വേണ്ടി പറയുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ആദിയിൽ നടന്ന കാര്യത്തിൽ മുമ്പ് ഒന്നും അവിടെ ഇല്ലല്ലോ. പൂർവകൽപ്പങ്ങളും വേദം അനാദിയാണ്. അതിനെ കൽപ്പാദിയിൽ സ്മരിക്കുന്നു വേദരൂപത്തിൽ. ഋഷി ദുദർശ ഉപാസിച്ചു. മഹാചമസ്യഗ്രഹണം ആർഷ അനുസ്മരണാർത്ഥം ആ ഋഷിയെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പേരിവിടെ പറഞ്ഞത്. ഋഷി അനുസ്മരണം ഉപാസനിരിക്കുന്നില്ലേശ എല്ലാ ഉപാസനകളിലും പ്രത്യേകിച്ച് വൈദികമായ ഉപാസനകളിൽ ഋഷിയെ സ്മരിക്കുന്നു. സാധാരണ മറ്റുപാസനകളിൽ ഗുരുവിനെ സ്മരിക്കുന്നു പോലെ പൗരാണികമായ താന്ത്രിക മാന്ത്രിക ഉപാസനകളിലെല്ലാം ഗുരുവിനെ സ്മരിക്കുന്നു. അതുപോലെ വൈദികമായ ഉപാസനകളിൽ ഋഷിയെ സ്മരിക്കുന്നു. ഉപാസനാംഗമാണ്, ഉപാസനയിൽ അത് മുഖ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഋഷിയെ അവിടെ വ്യക്തമാക്കിയിട്ടുള്ളതുകൊണ്ട് ആ ഋഷിയെ സ്മരിക്കും. ഋഷിയെ അവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പരമാത്മാവിനെ സ്മരിക്കുക. ഏ എം മഹാചമസ്യനിധിഷ്ഠ വ്യാഹൃതർ മഹൈതി. ഇവിടെ മഹാനന്ദോട് പറഞ്ഞു മഹാചമസ്യൻ എന്ന് പറയുന്ന ഋഷിയാണ് ഇവിടെ ഉപദേശിച്ച് ദർശിച്ച് ഉപദേശിച്ച് ഉപാസിച്ച് അവിടെ ഒരു മഹ എന്നൊരു പേരുകൂടി വന്നു. എന്താണ് മഹത്തദ് ബ്രഹ്മ മഹദ്ഹി ബ്രഹ്മ അതിന് ബ്രഹ്മം. ഇവിടെ ഹിരണ്യഗർഭരൂപത്തിൽ ഉള്ള ബ്രഹ്മത്തെ പറയുകയാണ്. മഹദ്ഹി ബ്രഹ്മ ബ്രഹ്മം മഹത്താണല്ലോ. അപ്പോൾ മഹാചമസ്യൻ അത് ഇങ്ങനെ ദർശിച്ചതുകൊണ്ട് ഈ ആഹൃതിക്ക് മഹ എന്ന പേര് വന്നു. മഹ എന്ന പേരുള്ളത് കൊണ്ട് ഇത് ഹിരണ്യഗർഭനാണ്. ഹിരണ്യഗർഭ ഉപാസനയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു. മഹ വ്യാഹൃതി മഹാവ്യാഹൃതി മഹശ്ച വ്യാഹൃതി ഇത് മഹാവ്യാഹൃതിയാണ്. പിൻഗ്രസ്ത എന്താണ് സ ആത്മാവ് അത് തന്നെ ആത്മാവ് ഇതിന് ബ്രഹ്മൻ ആത്മോദേഹി വ്യാപ്തി കർമ്മ ആത്മാവ് ആത്മോദേഹി ആത്മാവ് വ്യാപിച്ചിരിക്കുന്നുണ്ട് സർവവ്യാപിയായിരിക്കുന്നതുകൊണ്ട് വ്യാപ്തി കർമ്മ വ്യാപ്തിക്രിയ വ്യാപിക്കുക എന്നുള്ളതിന്റെ സ്വഭാവമാണ്. ഇതരാശ്ര വ്യാകൃത ഇനി വരുന്ന മറ്റ് വ്യാകൃതികൾ ലോക ദേവ വേദ പ്രാണ എന്ന് പറയുന്നവർക്കല്ല ഓരോന്നും. മഹൈത്യനേന വ്യാകൃതി അഗ്നന ആദിത്യ ചന്ദ്ര ബ്രഹ്മ അന്നഭൂതേന വ്യാപ്യന്തേ. അത് ഇനി പറയാൻ പോകുന്നുള്ളത് ആദിത്യൻ ചന്ദ്രൻ ബ്രഹ്മം അന്നം ആ രൂപത്തിൽ ഈ മഹ എന്ന് വ്യാകൃതിയാൽ വ്യാപിച്ചിരിക്കുന്നത് വിശദീകരിക്കുകയും യഥാതും അംഗാന്യ അവയവ അന്യ ദേവതാഹ മറ്റ് വ്യാകൃതിയും മറ്റ് ദേവതകൾ ഈ മഹ എന്ന് പറയുന്ന വ്യാകൃതിയുടെ അംഗങ്ങളാണ്. അംഗീഭാവങ്ങളെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അംഗിയായും മറ്റുള്ളതിനും മഹ അംഗിയായും മറ്റുള്ളതെല്ലാം അതിന്റെ അംഗങ്ങളായും സ്വീകരിച്ചിരിക്കുന്നു. ദേവതാഗ്രഹണ ഉപലക്ഷണാർത്ഥം ലോകാധീന ദേവതാന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. മറ്റു ലോകങ്ങളെയും ഗ്രഹിക്കുന്നു. അംഗാനി അന്യ ദേവതാഹ മന്ത്രത്തിൽ പറഞ്ഞു. അതുപോലെ അന്യ ദേവതകൾ അന്യ ലോകങ്ങളെല്ലാം ഇതിന്റെ അംഗങ്ങളാണ്. ഇനി അത് ഓരോന്നായിട്ട് സ്വീകരിക്കുന്നു. മഹൈത്യേതസ്യ വ്യാഹൃത്യാത്മനു ദേവ ലോകാദേ സർവ അവയവഭൂതാഹ മഹാനൂരിനെ വ്യാഹൃതി വ്യാഹൃതി രൂപത്തിലുള്ള ബ്രഹ്മത്തിന്റെ അവയവമാണ് ദേവ ലോകാദേ സർവേ സർവവും ഇതിന്റെ അവയവങ്ങളാണ്. യഥാഹ ആദിത്യാദിഭ്യർ ലോകാദേവ മഹീയന്തേ. ഇവിടെ പറയുന്നു ഭൂരിതി വായും ലോക ഭുവ ഇത്യന്തരീക്ഷം സുവരിത്യ അസൗ ലോക ആത്മനാഹി അംഗാനി മഹീയന്തേ മഹനം വൃദ്ധിരുപജയോ മഹീയന്തേ വർദ്ധന്തേ. അതിന്റെ അംഗിയെക്കൊണ്ട് അംഗങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുന്നു. അംഗി ആശ്രയിച്ച് അംഗങ്ങൾ നിലനിൽക്കുന്നു. ഇങ്ങനെ ശരീരം അംഗി വൈകാരികളതിന്റെ അംഗങ്ങൾ ഈ ശരീരത്തെ ആശ്രയിച്ച് അതെല്ലാം നിലനിൽക്കുന്നു വൃദ്ധിയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് മഹ എന്ന് പറയുന്ന ഈ ആകൃതി അംഗിയും മറ്റുള്ളതെല്ലാം അതിന്റെ അംഗങ്ങളുമാണ്. അയം ലോകോ അഗ്നി ഋഗ്വേദ പ്രാണ ഇനി പ്രഥമ വ്യാകൃതി ഭൂഹു ലോകം അഗ്നി വേദം പ്രാണം പ്രഥമ വ്യാകൃതി ഭൂ ഇതാണ്. ഏവം ഉത്തരോത്തര ഏകേക ചതുർത ഭൂന്തി അതിനെ ഓരോന്നും കൂടെ വിശദീകരിക്കും. ഭൂ എന്ന് പറയുന്നത് ഇത്രയും വ്യാകൃതങ്ങളാണ്. ഈ വ്യാകൃതി ഈ ലോകമാണ് അഗ്നിയാണ് ഋഗ്വേദമാണ് പ്രാണനാണ് എന്നതിനെ വിശദീകരിക്കും. അങ്ങനെ ഓരോന്നിനെയും നാല് നാല് തരത്തിലൂടെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് മന്ത്രത്തിൽ പറഞ്ഞു മഹൈതി തദ്ബ്രഹ്മ സ ആത്മ അംഗാന്യ ദേവതാഹ. അത് ആദ്യത്തെ എടുക്കുന്നു ഭൂ രുതി വായം ലോക ഭൂ എന്ന് പറയുന്ന ഈ ലോകത്തെയാണ് പറയുന്നത്. എന്തുകൊണ്ട് മഹ എന്ന് പറയുന്നത് ആത്മാ ബ്രഹ്മം, ആ ബ്രഹ്മം അംഗിയാണ്, അതിന്റെ അവയവങ്ങളാണ് ഇതെല്ലാം. ഭൂ എന്ന് പറയുന്ന ഈ ലോകം അത് ആ ഹിരണ്യഗർഭന്റെ അവയവമാണ്. ഭുവ ഇത്യന്തരീക്ഷം, ഭുവ എന്ന് പറയുന്നത് അന്തരീക്ഷമാണ്, അത് ആ ഹിരണ്യഗർഭന്റെ അവയവമാണ്. സുവരിത്യസോ ലോക സു എന്ന് പറയുന്നു ദ്വിലോകം, ഭൂർഭുവസ്വ എന്ന് പറയുന്നു. ഭൂർഭുവസ്വ എന്ന് പറയുന്നത് മൂന്ന് പ്രപഞ്ചത്തെ തന്നെ മൂന്നായിത്തിരിക്കുന്നു. ഈ ലോകം, അന്തരീക്ഷ ലോകം, ദ്വിലോകം, ഈ മൂന്ന് ലോകവും ഹിരണ്യഗർഭന്റെ അംഗങ്ങൾ. മഹാ എന്ന് പറയുന്ന ഹിരണ്യകർ, അപ്പൊ അതിന്റെ അംഗങ്ങളായി ഈ ലോകങ്ങൾ ഭൂരഥമാണത്തിരിക്കുന്നു. ഭുവ സ്വ മൂന്ന് വ്യാഹനങ്ങൾ, മൂന്ന് ലോകം, ആ മൂന്ന് ലോകം ഹിരണ്യഗർഭന്റെ ഭാഗങ്ങൾ. എന്ത് ചെയ്യുന്നു? ഭൂർ ഭുവ സ്വഹ എന്ന ഈ മൂന്ന് വ്യാഹൃതയിലൂടെ ഈ മൂന്ന് ലോകങ്ങളെ സ്മരിക്കുന്നു. ഈ മൂന്ന് ലോകങ്ങളെ ഹിരണ്യഗർഭന്റെ അവയവങ്ങളായി സ്മരിക്കുന്നു. ആ അവയവങ്ങളിലൂടെ ഹിരണ്യഗർഭനെ സ്മരിക്കുന്നു, ധ്യാനിക്കുന്നു. അതാണ് ഇവിടുത്തെ ഉപാസന. വ്യാകൃതിയെ ആദ്യം ഉച്ചരിക്കുന്നു, വ്യാകൃതിയുടെ അർത്ഥമായി വ്യാകൃതിയിലൂടെ മൂന്ന് ലോകങ്ങളെ ധ്യാനിക്കുന്നു. മൂന്ന് ലോകങ്ങളിലൂടെ ആ മൂന്ന് ലോകങ്ങൾ അവയവമായിരിക്കുന്ന ഹിരണ്യഗർഭനെ ധ്യാനിക്കുന്നു. എന്തുകൊണ്ട് ഹിരണ്യഗർഭം ഈ ലോക ശരീരമായി സ്ഥിതി ചെയ്യുന്നു? ഇത് തന്നെ വേറെ തരത്തിൽ വിശ്വരൂപം എന്നും മറ്റും പുരാണങ്ങളിലും മറ്റും പറയുന്നു. വിശ്വരൂപ ദർശനവും മറ്റും ഇതിന്റെ ഒരു കുറച്ചുകൂടി മാറ്റം വന്നിരുന്നു. ഇവിടെ വ്യാകൃതികളിലൂടെ ധ്യാനിക്കുന്നു ഹിരണ്യഗർഭനെ, ലോകത്തെ അതിന്റെ അവയവങ്ങളാക്കി. അവിടെ അങ്ങനെയുള്ള ലൗകികമായ ശബ്ദങ്ങളിലൂടെ അവിടെ ധ്യാനിക്കുന്നു. ഇത് വൈദികമായ ഉപാസനം, മറ്റേത് ലൗകികമായ ഉപാസനം. ഭൂരിതിവായം ലോക ഭൂ എന്ന ലോകമുണ്ട്. ഈ ലോകമാണ് ഭൂ ഇത്യന്തരീക്ഷം സൂര്യത്യാസം ലോക. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ആ മഹസിന്റെ അവയവങ്ങളാണ്. മഹസ് എന്ന് പറയുന്നത് തദ്ബ്രഹ്മ സാത്മ, ബ്രഹ്മമാണ് ആത്മാവാണ്. ഈ മന്ത്രത്തിന്റെ അധ്യയനത്തിൽ ഈ പറയുന്ന അർത്ഥത്തെ കൂടിയാണ് സന്താനം ചെയ്യുക. അത് ഉപാസനയായി. ഇനി വീണ്ടും പറയുന്നു മഹൈത്യാദിത്യ, അതാണല്ലോ മുഖ്യം, അത് ആദിത്യനായി. ആദിത്യേന വാവ സർവേ ലോക മഹീയന്റെ, ആദിത്യനിലൂടെയാണല്ലോ സർവലോകങ്ങളും വൃദ്ധിയെ പ്രാപിക്കുന്നത്. ആദിത്യൻ സർവത്തെയും നിലനിർത്തുന്നു. ആദിത്യൻ ആദിത്യൻ പ്രാണരൂപത്തിൽ ഹിരണ്യഗർഭരൂപത്തിൽ സർവത്തെയും നിലനിർത്തുന്നു. മഹാ എന്ന് പറയുന്നതാണ് മുഖ്യം. ഹിരണ്യലോകത്തിൽ മുഖ്യമായിട്ട് ആദിത്യത്തിനടുത്തു ആദിത്യനാകുന്ന വാജിയോടുകൂടിയിരിക്കുന്ന ദേവത. മുഴുവൻ ഭാഷകാരം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ശബ്ദങ്ങൾക്കെല്ലാം കേവലം ലോകങ്ങളെന്നുള്ള അർത്ഥം കൊടുക്കണം, അതിന്റെ പിന്നിലുള്ള ചൈതന്യ വിശേഷം ദേവതകളായിട്ടെടുക്കാം. ദേവതകളായിട്ടെടുത്തു കഴിഞ്ഞാൽ ഭൂ ഈ ലോകം, ഭുവ സുഹ മഹ ഇതെല്ലാം ചൈതന്യമാണ്. പ്രത്യേകിച്ച് വസ്തുക്കളല്ല, പദാർത്ഥങ്ങളല്ല, അതിന് മുഖ്യമായിരിക്കുന്ന ചൈതന്യമാണ് മഹിരണ്യഗർഭം. അതിലൂടെ മറ്റു ദേവതകൾ നിലനിൽക്കുന്നു, അതിനെ ആശ്രയിച്ച് അതിനെ ഉപജീവിച്ച് മറ്റ് ദേവതകൾ നിലനിൽക്കുന്നു. മറ്റ് ദേവതകളെ നിലനിർത്തുന്നത് ഹിരണ്യഗർഭനാണ്. മുഖ്യമായി ഉപാസന എത്തിച്ചേരുന്നത് ഹിരണ്യഗർഭനാണ്. അതുകൊണ്ട് വരുന്ന സർവാത്മഭാവം മറ്റു ഇതിന്റെ ഫലമായി പറയുന്നു. അടുത്തു പറയുന്നു ഭൂരിതി വാ അഗ്നി, ഭൂ എന്നുകൊണ്ട് അഗ്നി ഉപാസിക്കുന്നു, അഗ്നിദേവത. ഭുവ ഇതി വായു, ഭുവ എന്നതുകൊണ്ട് വായുദേവത. സുവരിതി ആദിത്യ, സുവ എന്നതുകൊണ്ട് ആദിത്യ ദേവത. മഹ ഇതി ചന്ദ്രമ, മഹ എന്നതുകൊണ്ട് ചന്ദ്രൻ. ചന്ദ്രമസ സർവാണി ജ്യോതിംഷി മഹീയന്റെ, ചന്ദ്രമസ് സൂര്യനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചന്ദ്രൻ ഉപാസനയിൽ. എന്തുകൊണ്ടാണ് അത്? കൂടുതൽ പ്രത്യക്ഷമായിരിക്കുന്നു. മറ്റ് ജ്യോതിസുകളെല്ലാം ഇത്രയും പ്രത്യക്ഷമല്ല, പ്രകടമല്ല. സൂര്യൻ കൂടുതൽ പ്രകടമായി, പിന്നീട് പ്രകടം കൂടുതൽ പ്രകടമായി വരുന്നത് ചന്ദ്രനാണ്. അതിന്റെ പ്രാഗട്യത്തെ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് ചന്ദ്രമസാവ സർവാണി ജ്യോതിയംശി മഹീയതയും. എല്ലാ ജ്യോതിസ്സുകളും പ്രകാശങ്ങളും വൃദ്ധി പ്രാപിക്കുന്നത് അതിന്റെ പ്രകാശത്തിലൂടെയാണല്ലോ എന്ന് പറയുന്നു. അതായത് ഒരു വലിയ പ്രകാശമുണ്ടെങ്കിലും ആ വലിയ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലും മറ്റും പ്രകാശങ്ങളെല്ലാം പ്രകാശിക്കും. അങ്ങനെ സാധനം കാണുന്നു. സൂര്യന്റെ പ്രകാശത്തിൽ മറ്റെന്തെല്ലാം പ്രകാശമുണ്ടായാലും അതിന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നു. അതുപോലെ ചന്ദ്രന്റെ പ്രകാശമുള്ളപ്പോൾ ആ പ്രകാശത്തിൽ ബാക്കിയുള്ള സർവ്വപ്രകാശങ്ങളും പ്രകാശിക്കുന്നു. ബാഹ്യമായി ഭൗതികമായി പ്രകാശത്തിന്റെ ദൃഷ്ടിയിൽ അതിന് രണ്ടിനും പ്രാധാന്യമുണ്ട്. അതിന് സർവാണി ജ്യോതിയും എല്ലാ ജ്യോതിസുകളും. അതുപോലെ പ്രാധാന്യമുള്ളതാണ് ഈ ദേവതകൾക്കും. അഗ്നി, വായു, ആദിത്യൻ തുടങ്ങിയ ദേവതകൾ അതിന് മഹാരൂപത്തിലിരിക്കുന്നു, മുഖ്യരൂപത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അരണ്യഗർഭം തന്നെ ആദിത്യരൂപത്തിൽ ആദിത്യമാകുന്ന ഉപാധിയോടുകൂടി പ്രകാശിക്കുമ്പോൾ ബാക്കി ലോകങ്ങളെല്ലാം അതിനധീനമായിരിക്കുന്നു, മറ്റ് ദേവതകളെല്ലാം അതിനധീനമായിരിക്കുന്നു. അതേ ഹിരണ്യഗർഭം തന്നെ ചന്ദ്രമസ് ചന്ദ്രൻ എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. ചന്ദ്ര തേജസ്സായി അത് പ്രകാശിക്കുമ്പോൾ മറ്റിട്ടുള്ള തേജസ്സുകളെല്ലാം അതിനധീനമായിരിക്കുന്നു. അപ്പോൾ അവിടെ പ്രാധാന്യം ഈ തേജസ്സുകൾക്കല്ല, ഹിരണ്യഗർഭനാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞു, ആദിത്യനും ആവ സർവേ ലോക മഹീന്ദി. ആദിത്യൻ സർവത്തെയും മഹത്വപ്പെടുത്തുന്നതാണ്. എന്നിട്ടിവിടെ സുവരിത്തി ആദിത്യ, ആദിത്യന് സുഭാഗൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രാധാന്യമുള്ള ഞാൻ മഹചന്ദ്രമാണ്, ചന്ദ്രമസ്. അപ്പൊ സൂര്യനോ ചന്ദ്രനോ പ്രാധാന്യമുള്ളതെന്നല്ല, ഏതിനെ ഹിരണ്യഗർഭരൂപത്തിൽ ഉപാസിക്കുന്നുവോ അതിന് പ്രാധാന്യം. ഈ മന്ദിരത്തിൽ ചന്ദ്രമസ് അതിന് ഹിരണ്യഗർഭരൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അവിടെ സൂര്യന് സ്ഥാനമുണ്ട്. അതിനും ഭൗതികമായി നമ്മൾ ചിന്തിക്കുന്നു, ഇത് സയൻസൊന്നുമില്ല. സൂര്യനിൽ നിന്നാണ് പ്രകാശം ചന്ദ്രന് വരുന്നത്. നമ്മൾ സയൻസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ചന്ദ്രനല്ലേ പ്രാധാന്യം, സൂര്യനല്ലേ പ്രാധാന്യം, ചന്ദ്രനങ്ങനെ പ്രാധാന്യം. ഇവിടെ അക്കാര്യമല്ല പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് സയൻസ് ഒന്നും കണ്ടുപിടിച്ചിരിക്കുന്നതാണ്, ഉപാസനയ്ക്ക് വേണ്ടി പറയും. ഇത് പറയും എന്താണ്, ഇത് കേവലം ശ്രദ്ധാഗ്രാഹ്യമാണ്. ഇതിനകത്ത് വേറെ സയൻസോ യുക്തിയോ ഒന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ശ്രുതി എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അതിനുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അത് ചെയ്യാം, ചെയ്താൽ ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന ഫലം ഉണ്ടാകും. അല്ലാതെ പരീക്ഷിച്ച് ചെയ്യാനൊന്നും ഇവിടെയില്ല. അങ്ങേറ്റം പരമാവധി എന്താണ്, എന്താണ് എന്റെ താല്പര്യം എന്ന് ഗ്രഹിക്കുക. അത് മാത്രം, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു, ഇത് ഗ്രഹിക്കുക. അത് ഗ്രഹിക്കുന്നതാണ് ഭാഷ, ഗ്രഹിപ്പിക്കുന്നതാണ് ഭാഷ. അങ്ങനെയുള്ളത് എന്താണ് നമുക്ക് ഉൾപ്പെടിയും കിട്ടത്തില്ല. എന്താ എഴുതിയിരിക്കുന്നത്, എന്താ ഇതിന്റെ പരസ്പര ബന്ധം. ഒരിടത്ത് പറഞ്ഞു ആദിത്യനാണ് സർവീ ലോക മഹീയന്ത, അടുത്ത് പറയുന്നു ചന്ദ്രമസ സർവാണി ജ്യോതിംഷി മഹീയന്തി. ഇവിടെ ആദിത്യൻ പ്രധാനമായി, ആദിത്യൻ അംഗങ്ങളായി, അംഗങ്ങളിൽപ്പെട്ടു, ചന്ദ്രൻ അംഗിയായി. സർവവും ഹിരണ്യഗർഭന്റെ അംഗങ്ങളാണ്, ഹിരണ്യഗർഭനാണ് അവിടെ മുഖ്യം. ഏതിനെയും ഹിരണ്യഗർഭനായി ധ്യാനിക്കാം, അത് കൂടുതൽ പ്രകടമായി നമ്മൾ ധ്യാനിക്കുന്നു. സൂര്യനെപ്പോലെയും ചന്ദ്രനെപ്പോലെയും പ്രകടമായ മറ്റൊരു ജ്യോതിസ് അത് ജീവന് പരിചയമില്ല. അതിലൂടെ പ്രകാശിക്കുന്നത് അത് തന്നെയാണ്. അവിടെ ചന്ദ്രനുള്ളതുകൊണ്ട് ഒന്ന് ഭൗതികമായ പ്രകാശം, മറ്റൊന്ന് ചന്ദ്രമണ്ഡലം ഉപാധിയായിരിക്കുന്ന ദേവത. ആ ദേവത ഇവിടെ ഹിരണ്യഗർഭനായി തന്നെ സ്വീകരിക്കുന്നു. ആ ഹിരണ്യഗർഭന്റെ അംഗങ്ങളായിരിക്കുന്നു മറ്റ് ഉപാധികളോടുകൂടിയ ദേവതകളെല്ലാം. അങ്ങനെ ഉപാസിക്കുന്നു. ഉപാസനയ്ക്കുമ്പോൾ ഒരു ആലംബനം, ഒരു അവലംബനമില്ലാതെ ഉപാസിക്കാൻ സാധ്യമല്ല. കൃഷ്ണനെ ഉപാസിക്കണമെങ്കിൽ സ്ഥലഗ്രാമം വേണം. സ്ഥലഗ്രാമം ഒരു ഒരു കല്ലാണ്, പക്ഷെ അതിന് വിഷ്ണുവിനെ ഉപാസിക്കുമ്പോൾ അത് വിഷ്ണുവാകും. അതുപോലെ തന്നെ പറയുന്ന എല്ലാം ഭൗതികമായ വസ്തുക്കളാണ്. അതിനെ ഹിരണ്യഗർഭനായി ഉപാസിക്കുമ്പോൾ അത് ഹിരണ്യഗർഭനായി മാറും. ഉപാസകന് അതേ സർവാത്മഭാവം വരുന്നു. അതാണ് ഇവിടെ പ്രയോജനം. ഗുരുമുഗ്ധോരിക്കുവായുരുത്തഹ